വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 47 അധ്യായം. ബാറക്കുമോ അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി, സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളിലായും കളിയാടി. അവൻ യൗവനത്തിൽ തവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? അമലനെ കൊന്ന അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവനത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ ബോധത്തിന്റെ കിരീടം അണയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരുടെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിനെ ജ്ഞാപിച്ചു. അവൻ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുൻപ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. സോളമന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവനെല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവൻ ഒരു ആലയം നിർമ്മിച്ചു എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു! നിന്റെ വിജ്ഞാനം അതിപോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകസ്മാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉന്നതമായ ഒരു രാജ്യം ഉയർത്തു വന്നു. കർത്താവ് ഒരിക്കലും കാരണം പിടിയുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാനിട വരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. സോളമൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികൾ മുഴുവൻ സ്ഥാനമേറ്റു. വിഡിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലത്തവനുമായ സഹോബാബാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നെബാത്തിന്റെ പുത്രൻ ജെറോബാവാമും ഇസ്രായേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രയീമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ, അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നു വർണ്ണിച്ചാരുണ്ട്. അച്ഛനതിന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ നിന്ന് പാതാളത്തിൽ നിന്ന് ചേർത്ത് ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരായ മരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച ഭീഷണികളും യൂറോപ്പിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രദ്ധിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. അഗ്നേയാക്ഷങ്ങളെ സംബന്ധിച്ച് രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംഹരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം മാളിക്കത്തുന്നതിന് മുൻപ് അതിനെ തണുപ്പിക്കുന്നു. പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും ഇങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. എലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് ഉറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയതുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി അവർ ഭൂമിയിലെങ്ങും ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. ഹെസെക്കിയ തന്റെ നഗരം മതിൽ കെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇരുമ്പ് കൊണ്ട് പാറ തുരന്നു, കുളങ്ങൾ കുഴിച്ചു. അവന്റെ നാളുകളിൽ തെന്നാക്കേരി രാജ്യം ആക്രമിക്കുകയും റബ്ഷയെ അയക്കുകയും ചെയ്തു. അവൻ സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കി. അപ്പോൾ ജനത്തിന്റെ ഹൃദയം പുലുങ്ങി കരങ്ങൾ വിറച്ചു. ഈറ്റ് നോവെടുത്ത സ്ത്രീയെ പോലെ അവർ കഠിനവ്യത അനുഭവിച്ചു. അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രദ്ധിക്കുകയും വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു. അവിടുത്തെ ദൂതൻ അവരെ മായച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസെക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടുകൂടിയവനുമായ യെശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അവന്റെ കാലത്ത് സൂര്യൻ പിറകോട്ട് ചരിച്ചു. അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആത്മാവിന്റെ ശക്തിയാൽ അവൻ അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ ലഭിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അവൻ വെളിപ്പെടുത്തി. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ. നാവിന് തേൻ പോലെയും വിഞ്ഞു സൽക്കാരത്തിൽ സംഗീതം പോലെയുമാണത്. ഉത്തമ മാർഗത്തിൽ അവൻ ചരിച്ചു. ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെയും ലേശത നീക്കി കളഞ്ഞു. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദാവീദ്, ഹെസെക്കിയ, ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി. അച്ഛനന്ദന്റെ നിയമം അവർ നിരസിച്ചു. അങ്ങനെ യൂദ രാജവംശം അസ്തമിച്ചു. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയുറച്ചു. തങ്ങളുടെ മഹത്വം മറ്റ് ജനതയ്ക്കും ജർമ്മ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു. അതിന്റെ തെരുവുകൾ ശൂന്യമാക്കി. പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. കിരൂപുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ഹെസെക്കിയേൽ ദർശിച്ചു. ദൈവം ശത്രുക്കളുടെ മേൽക്കൂട്ടും കാറ്റയച്ചു. നീതിമാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനരുജ്ജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശം നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? വലത്തു കൈയിലെ മുദ്രമോചനം പോലെ ആയിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു, കർത്താവിന് നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹെനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംഹരിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ക്ഷേമം സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദമും. മോനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ടമതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട മുട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിൻ പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മാസപൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതനാരം പോലെ, ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ, വിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ, വസന്തത്തിൽ പനിനീർപ്പുപോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാലത്തിൽ ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്നഖചിതമായ സ്വർണത്തളിക പോലെ, കാഴ്ച നിൽക്കുന്ന ഒളിവ് പോലെ, മേഘം ഒരുമുന്ന ദേവദാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രം അണിഞ്ഞ് സമാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരിയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു. ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജാവായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായ ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുകി. അഹറോന്റെ പുത്രന്മാർ ആർപ്പുളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിൽ ശസ്ത്രരംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായ ശ്രുതിച്ചു പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മോശപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി. അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും മുൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഘാതം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരണം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെ അല്ല, സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും ശെഖേമിലെ മൂഢജനതയും വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. യെരുശലേമിലെ എലയാസറിന്റെ മകൻ, സീറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും, അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകന ദൈവമായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടാടി ഇവരുടെ കരങ്ങളിൽ നിന്നും ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്നും അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവേ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ടു മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കീണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദൈവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നതുവരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. ശവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേ ഉള്ളൂ. എനിക്ക് അവളെ ലഭിച്ച ധാരാളം പ്രബോധനങ്ങൾ ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മോശപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനകൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലെ കൈകൾ ഉയർത്തി. അവളെ കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്നു നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിന് കഴുത്ത് ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ച് അധ്വാനിച്ചിട്ടുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടിയെന്ന് കാണുകയും വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരമാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവത്തിന്റെ സൗത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ രുദ്രാക്ഷവും നടത്തി വരുന്ന അലങ്കരഹിതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയെ വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന മദ്രാസപത്തിന് മെത്രാപ്പോലിത്തെ വളരെ വിനയത്തോടുകൂടി ഈ ധന്യവാർ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് കളിയിക്കളച്ഛനെ വീണ്ടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അച്ഛനെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഓർക്കുകയും എല്ലാവരെയും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കണം.
സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ആശ്വാസത്തിൻ ഉറവിടമാണ് ക്രിസ്തു എന്നെ വിളിച്ചിടുന്നു എന്നുള്ള ഗാനം. നമ്മുടെ ജീവിതത്തില് സമാധാനവും സന്തോഷവും നമുക്ക് നൽകുന്നത് ദൈവമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് നമ്മുടെ ജീവിതത്തിന് ആശ്വാസം പകരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളും അന്ധകാരമയമായ ജീവിതവും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് ചേർന്ന് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസവും സമാധാനം ലഭിക്കുന്നത്. സമാധാന പ്രഭുവായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ ജനനത്തെ ഘോഷിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് ആശ്വാസവും സമാധാനം ലഭിക്കുവാൻ ഈ ഗാനം ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 149-ാമത്തെ ഗാനം നമുക്ക് ചേർന്ന് പാടാം.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങ മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങ മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, അരുമപിതാവിൻ്റെ ഇമ്പസ്വരം നീ എന്നു ശ്രവിച്ചിടുമോ, അരുമപിതാ പിതാവിന്റെയും ബസോരം നീ എന്നും ആശ്വാസത്തിൻ ഉറവിടമാഗ്രസോ വിളിച്ചിടുന്നു നിന്നെ വിളിച്ചിടുന്നു
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. വിവരങ്ങളിൽ സ്തുതി. ശിവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ടവനെ ഞങ്ങൾ
ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾ
ഉദ്ഘാടനം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ കടിയാരോട്
കരുണ ചെയ്യുന്ന രാജാവേ
നിനക്ക് സ്തുതി പാറിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധ വരേണമേ. ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് അറിയണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ
ക്ഷമിച്ചതുപോലെ
ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വായ്പപ്പെട്ടവൾ ചെയ്യാവുന്നു. ഗുരുതരഫലമായ കർത്താവ് വായ്പപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ തമ്പുരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുള്ളേണമേ. ആമീൻ.
പറയ്ക്കുമോർ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ തമ്പുരാനെ, എന്റെ തിരുവിഷം പ്രവർത്തിപ്പാൻ എന്നെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സ്രഷ്ടാവാകുന്ന മശിഹ, വെടിപ്പോട് വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെയും നിന്റെ തിരുമുമ്പാകുന്ന പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്തിന്റെ രാജ്യത്തുമില്ലാത്ത കാരണങ്ങളാൽ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ സത്യശരണവും ബലമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായിരിക്കുന്ന യേശുമശിഹ, നിനക്ക് ദുരുവിഷമുണ്ടായി എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് ദുരുവിഷമുണ്ടായിട്ടില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരന എന്റെ മേൽ ദുരുവിഷമുണ്ടായി എന്റെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്തിന് രക്ഷം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാലുവായ കർത്താവേ, എന്റെ പ്രാർത്ഥന വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, ശത്രുക്കൾ എന്നിൽ ഉളവാക്കുന്ന അന്യ വിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ എന്നെ ഒഴിക്കണമേ. അന്യ വിചാരങ്ങളിൽ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്റെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ പൂർണ്ണമായി നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമാവുന്ന എന്റെ ശരണമായ മശിഹ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴല്ല എപ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനകളുടെയും ശുശ്രൂഷയും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളോട് കൂടിയിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പിതാവ ദൈവമേ, നോമ്പാല നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നു അല്ലെന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങളുടെ വൈരിയായ സാത്താനെ ഓടിച്ചു പുറത്താക്കുവാൻ വേണ്ടി നോമ്പിൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയം കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്ന് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ വിടർത്തിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം പിന്നെയും അവന്റെ അടിമയിൽ പെട്ടിരിക്കുന്നു. അയ്യോ, നോമ്പ് മൂലം ഈ അടിമയിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് ജനന പെരുന്നാളിൽ ഹൃദയപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്റെ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നോമ്പിലോ നമസ്കാരത്തിലോ അല്ല, നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെ കൈവിട്ട് കളയരുത്. അമ്മയുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുത്. സന്തോഷത്തിന്റെ പെരുന്നാളിൽ ഞങ്ങൾ ദുഃഖിപ്പാൻ ഇടയാവുകയും വരുത്. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമെ മാത്രമല്ല, ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ച് ദൈവികാഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമയും പുറമേയും ദൈവേഷ്ട പ്രകാരം സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, 2015 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ലോകം തയ്യാറെടുക്കുകയാണല്ലോ. 2016 ആർക്കൊക്കെ പ്രവേശിക്കുവാൻ എന്നുള്ളത്
നമുക്ക് നിശ്ചയമില്ല. എങ്കിലും എല്ലാവരും പുതിയ വർഷത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം വളരെ പ്രാർത്ഥനാപൂർവ്വം താല്പര്യത്തോടെ ആകാംക്ഷയോടെ പ്രവേശിക്കുകയാണ്. പുതിയ വർഷം ഒരു അനുഗ്രഹത്തിന്റെ വർഷമായിട്ട് ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണ്. ഇന്ന് December 16. December 18 പ്രത്യേകത അറിയാമോ? December 18 ഒരു പ്രത്യേകതയുണ്ട്. മലങ്കര സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് December 18 December 21. December 18 തോമസ് ലീഹ ഉത്സവമേറ്റത്. അദ്ദേഹത്തെ പീഡകർ കുത്തി മുറിവേൽപ്പിച്ച December 18. അത് അടുത്ത വെള്ളിയാഴ്ച, ഈ വരുന്ന വെള്ളിയാഴ്ച 18th. അപ്പോ തോമസ് ലീഹ കുന്തമേറ്റ ദിവസമാണ്. 21 അടുത്ത തിങ്കളാഴ്ച തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ദിവസമാണ്. അങ്ങനെ ഈ രണ്ട് ദിവസങ്ങൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ക്രിസ്മസിന്റെ കാരൽ സിംഗിങ്ങിന്റെ ഇടയിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഈ ദിവസങ്ങൾ മുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്മസിന്റെ കാരൽ സിംഗിങ്ങിന്റെ ഇടയിലും പിന്നെ അതിന്റെയൊക്കെ അതും പിന്നെ നോമ്പ് സമയമായതുകൊണ്ട് പെരുന്നാളിന്റെ ചിട്ടവട്ടങ്ങളൊന്നും നമ്മുടെ ക്രമമനുസരിച്ച് സാധിക്കാത്തത് നമ്മള് December 21 ആഘോഷമായിട്ട് നമ്മൾ പെരുന്നാൾ കൊണ്ടാടാതെ July 3 ഒക്കെ ഉള്ള ദിവസങ്ങൾ പെരുന്നാളിന്റെ ക്രമീകരണങ്ങളായിട്ട് ചെയ്തിരിക്കുന്നു. പുതിയ ഞായറാഴ്ചയും ഒക്കെ ആയിട്ട്, പുതിയ ഞായറാഴ്ച പിന്നെ തോമസ് ലീഹായുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ദൈവ ശാസ്ത്രത്തിന്റെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും ഉദ്ഘോഷിക്കുന്ന ക്രിസ്തു ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് പുതിയ ഞായറാഴ്ചയിൽ നടക്കുന്നത്. എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നുള്ള ആ പ്രഖ്യാപനത്തോടുകൂടി മനുഷ്യാവതാരത്തിന്റെ രഹസ്യം തോമസ് ലീഹ വെളിപ്പെടുത്തുന്ന വലിയ പ്രഖ്യാപനമാണ്. ആ ദിവസത്തിന് പ്രാധാന്യമുണ്ട്, ആ ദിവസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാലും തോമസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, മലങ്കര സഭാ മക്കളെ പിതാവായ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച പരിശുദ്ധനായ തോമസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ദിനങ്ങൾ അടുത്തു വരുമ്പോൾ ആ ദിനത്തിന്റെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ നിന്ന് വിസ്മരിക്കുവാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഭാരതം പ്രത്യേകിച്ച് പലതര പ്രയാസങ്ങളിലൂടെ പോകുന്നുണ്ട്. അത് മദ്രാസിലെ വെള്ളപ്പൊക്കത്തെ പറ്റി നിങ്ങളെല്ലാം ന്യൂസിലൂടെ കണ്ടതാണ്. പരിശുദ്ധ ബാവാതിരുമേനിയുടെയും മദ്രാസ് മെത്രാപ്പൊലിത്തയുടെയും ഒക്കെ കൽപ്പനയും അറിയിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ലോകത്തെ മനുഷ്യരെല്ലാവരും തന്നെ മദ്രാസിൽ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ വിശ്വാസികളെല്ലാം പങ്കാളികളാകണം എന്നുള്ളതും ഉണ്ടായിരുന്നു. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളും പീഡകളും കണ്ണുനീരിന്റെ വാർത്തകളും ഒന്നുമില്ലാതെ സന്തോഷത്തോടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം ഇടയാക്കുവാൻ പ്രത്യേകമായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട വർഗീസ് കളീക്കൽ അച്ഛനാണ്. അച്ഛനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെടുത്തിയാണ്. അതുകൊണ്ട് തുടർന്ന് കൂടുതലായിട്ട് ഞാനൊന്നും അച്ഛനെ പറ്റി പറയുന്നില്ല. അച്ഛൻ ശിക്ഷണിൽ ഉള്ള സമയത്ത് ഇന്നും ഈ ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അച്ഛൻ മനസ്സ് കാണിക്കുകയും കടന്നു വരികയും ചെയ്തിട്ടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അച്ഛനെ അറിയിക്കുന്നു. എല്ലാവരും നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അച്ഛനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീസ് കളിക്കൽ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 150 ഗീതം, യേശുവെ രക്ഷാദായക നിന്റെ സന്നിധിയെ ഞാൻ വരുന്നു. വളരെ സുപരിചിതമായ ഗീതമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പില് നമ്മുടെ തമ്പുരാനെ വരവേൽക്കുവാൻ തക്കവണ്ണം, അസുര ജനനത്തെ വീണ്ടും ആരാധനയിലും വരവേൽക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗീയ ഉന്നതി കൈവിട്ട് ഭൂമിയിൽ നസ്രത്ത് എളിയ ഭവനത്തിൽ ഇറങ്ങി അവതരിച്ച ഈ പ്രപഞ്ചത്തെ അന്ധകാരമായി മാറുന്ന പ്രപഞ്ചത്തിൽ പ്രകാശനം ചൊരിഞ്ഞ കർത്താവിനെ വീണ്ടും നമുക്ക് സ്തുതിച്ചു പോഴ്ത്താം. ആ പ്രപഞ്ചത്തിൽ പരത്തിയതായ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളിലും ആരാധനയിലും പ്രാർത്ഥനയിലും സമർപ്പണ ജീവിതത്തിൽ കൂടി പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രസരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ചില ഈ ഗീതം സമർപ്പിക്കാം.
ും നിത്യം
ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട കളിയിക്കലച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ഹലോ അച്ഛ, കേക്കാമോ?
കേക്കാം അച്ഛ, പറഞ്ഞോളൂ.
ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈ കൊണ്ടാൽ ആത്മാ മാരണം മാറും, നീതിയിലവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഒരു നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, നിന്റെ വേദപ്രമാണത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അതിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. അവിടുത്തെ സന്നിധിയിൽ കഴിക്കുന്ന നിമിഷങ്ങൾ വേറെ 1000 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായി എണ്ണുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹവാനാകുന്ന കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നിന്നിലേക്കായി തിരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇസ്രായേലിന്റെ പരിപാലകന് ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ സംരക്ഷകനുമാകുന്ന തമ്പുരാനെ, എല്ലായ്പ്പോഴും നിന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വചനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യണമേ. ആ വചനങ്ങൾ 1:30, 1:60, 1:100 ആത്മീയമായ ഫലങ്ങളെ പടപടി പന്തക്കൊണ്ണം സഹായിക്കും ചെയ്യണമേ. ആദ്യങ്ങൾ നിനക്കും നിന്റെ പിതാവിനും ഭരിച്ച ദുർഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന ഏവരുമേ, യഹുദ്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരിഞ്ചാവിൽ മാനവരക്ഷയ്ക്കായി അവതരിച്ച ദിവ്യ ശിശുവിനെ വരവേൽക്കുവാൻ ലോകം കാത്തിരിക്കുന്നു. നക്ഷത്ര ദീപങ്ങളും കാരൽ സംഘങ്ങളും ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും എല്ലാം കൂടി മനസ്സിന് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യുന്നു. അന്ന് ദൈവദൂതർ പാടി ഗ്ലോറിയ ഇൻ എക്സൽസിസ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതികരേറ്റുവാൻ ഈ മൺകൂടാരങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മല്ലക്കമാരുടെ സ്തുതിഗീതങ്ങളെ പഴയ നിയമത്തിലും വെളിപ്പാട്ട് പുസ്തകത്തിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമിരിക്കുന്ന സിംഹാസനത്തിൽ സെരാഫുകൾ കർത്താവിന്റെ തേജസ്സിനെ കണ്ടുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവേ, അവിടുന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുമ്പോൾ നമ്മുടെ അശുദ്ധിയെ ഓർക്കുവാന്റെ കൊണ്ണം നമുക്ക് സാധിക്കണം. അതാണ് പ്രവാചകൻ തരുന്ന സന്ദേശം. അതോടൊപ്പം തന്നെ വെളിപ്പാട് പുസ്തകത്തിലും 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു മലക്കമാരുടെ സ്തുതിഗീതം. അവിടെ വെണ്മവസ്ത്രം ധരിച്ച്, കയ്യിൽ കുരുത്തോലയും ധരിച്ച് ആമോദ പൂർണ്ണരായി നിൽക്കുന്ന ആ സംഘം മുഴുവനും ഒന്ന് മാത്രമേ പാടുന്നുള്ളൂ, രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. ഇവിടെ ഒന്നും സ്വാർത്ഥത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ശിവപ്രവചനം 6-ാം അധ്യായത്തിലാകട്ടെ, കർത്താവിന്റെ തിരുജനത്തിന്റെ സമയത്തെ, മല്ലഖമാരാകട്ടെ, ലോകത്തിന്റെ അന്ത്യത്തെ കുറിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലാകട്ടെ, സ്വാർത്ഥതയില്ലാതെ ദൈവത്തിന്റെ തേജസ്സിനെ കാണുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധിയെ കാണുവാൻ, ദൈവത്തിന്റെ വെളിച്ചത്തെ കാണുവാൻ മല്ലഖമാർ ശ്രമിക്കുന്നു. അതുപോലെ നമുക്കും ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിപ്പാന്റെ കൊണ്ണം ഇടയാവട്ടെ എന്ന് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഒന്നിച്ച് ചിന്തിക്കുവാന്റെ കൊണ്ണം കർത്താവിൽ ചരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം 1 ശമുവേൽ 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. 1 ശമുവേൽ 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ശൌലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ശൌലും ഇസ്രായേലരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി. ഏലാ താഴ്വര, കഴിഞ്ഞ 2 ദിവസ ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ 2 താഴ്വരകളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചത് നിങ്ങളുടെ മനസ്സിൽ കാണുമെന്ന് ഞാൻ കരുതുന്നു. 1 ബാഖായുടെ താഴ്വര, 2 ബരാഖായുടെ താഴ്വര. ഇന്ന് ഏലാ താഴ്വരയെ സംബന്ധിച്ചാണ് ചില ചിന്തകൾ പങ്കിടുവാന്റെ കൊണ്ണം ആഗ്രഹിക്കുന്നത്. ഏലാ താഴ്വര നമ്മുടെ മുമ്പിൽ 3 ചിന്തകളാണ് നൽകുന്നത്. ആ സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിയർ ശൗലിന്റെ നേതൃത്വത്തിൽ ഏലാ താഴ്വരയുടെ ഒരു വശത്ത് നിൽക്കുന്നു. ഫിലിസ്തീയർ ഗോലിയാത്തിന്റെ നേതൃത്വത്തിൽ അങ്ങേ വശത്തെ നിൽക്കുന്നു. മല്ലയുദ്ധമാണ്, ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇസ്രായേൽ സൈന്യത്തിലെ ആർക്കും ഗോലിയാത്തിനെ നേരിടുവാനായിട്ട് സാധിക്കുന്നില്ല. ഭയചകിതരായി നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് ഇതാ ഒരു ഇടയച്ചെറുക്കൻ ഇടയവസ്ത്രവും ധരിച്ച്. അവിടെ ആ ഇടയച്ചെറുക്കൻ മല്ലനായ ആജാന ബാഹുവായ ഗോലിയാത്തിനെ വീഴ്ത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത്. ഈ ഏലാ താഴ്വരയിൽ നമ്മൾക്ക് ഒന്നാമത് കാണുന്ന സന്ദേശം ഇതാണ്: ഏലാ താഴ്വര അസാധ്യതയുടെ നടുവിലെ സാധ്യത നൽകുന്ന താഴ്വരയാണ്. അസാധ്യതയുടെ നടുവിലെ സാധ്യത, അതാണ് ദൈവം. എല്ലാ വാതിലുകളും അടയുമ്പോൾ നമുക്കായി തുറക്കപ്പെടുന്ന വാതിലാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നമ്മുടെ പുതു പ്രതീക്ഷയാണ് കർത്താവ്. കാരണം അസാധ്യതയുടെ നടുവിൽ സാധ്യത നൽകുന്ന ദൈവം. വൃക്ഷത്തിന് കുഞ്ഞാടിനെ നൽകുവാൻ സാധിക്കുമോ? തീക്കൽപ്പാറയ്ക്ക് വെള്ളം നൽകുവാൻ സാധിക്കുമോ? അസാധ്യം. മത്സ്യത്തിന് എസ്തീറ നൽകുവാൻ സാധിക്കുമോ? അസാധ്യം. ഒരു മരക്കൊമ്പ് വെട്ടി മാറയിലെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അതിന്റെ കയ്പ് മാറി മധുരമാകുമോ? അതും അസാധ്യം. പൊരുന്നുള്ള ഉപ്പ് നീരുറവിന്റെ മുകളിലേക്ക് ഇട്ടപ്പോൾ അത് പഥ്യമായി മാറുമോ? അതും അസാധ്യം. കാക്കയ്ക്ക് തേനേബ് തെറ്റാതെ ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനാകുമോ? അസാധ്യം. കഴുതയ്ക്ക് സംസാരിക്കാനാകുമോ? അസാധ്യം. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നിയാലും പരിശുദ്ധ കന്യകമറിയം അമ്മയുടെ വാക്ക് കടമെടുത്താൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അസാധ്യതയുടെ നടുവിൽ സാധ്യത ജനിപ്പിക്കുന്നവനായ തമ്പുരാനാണ് നമ്മെ നടത്തുന്നത്. ജീവിതത്തിൽ ഒന്ന് നോക്കിയാൽ അറിയാം, ദൈവം അസാധ്യതയുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാധ്യത നൽകിയവനാണ്. ഇത്രയൊക്കെ എത്തുമെന്നോ ഈ നിലയിൽ എത്തിച്ചേരുമെന്നോ ഒന്നും നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടതല്ല. പക്ഷേ ദൈവം തന്റെ അളവറ്റ കൃപയാൽ നമ്മെ നടത്തിയതിനാൽ നമ്മൾക്ക് ഇന്ന് വരെ ഇവിടെ എത്തുവാനായിട്ട് സാധിച്ചു. കെബാർ നദീ തീരത്ത് അലറിവൃക്ഷങ്ങളുടെ മുകളിൽ കിന്നരങ്ങളെ തൂക്കിയിട്ടുകൊണ്ട് ഇസ്രായേലിനെ ഓർത്ത് കരയുന്ന പ്രവാസികളെ നമ്മൾ കാണുന്നുണ്ട്. നിരാശരായി നിൽക്കുന്ന ആ പ്രവാസികളുടെ അടിവിൽ ആ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ വലിയ പാട്ടുകാരല്ലേ, ഒരു പാട്ട് സിയോൻ ഗീതങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് പാടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പാടുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ബന്ധനസ്ഥമായ മനസ്സിൽ നിന്ന് സ്തുതിഗീതങ്ങൾ ഉയരുകയില്ല. അവർക്ക് പാടുവാൻ സാധിക്കാതെ വിഷാദ മൂകരായിട്ടിരിക്കുകയാണ്. അവരിൽ ഒരാളായിട്ടിരിക്കുകയാണ് ബൂസി എന്ന് പറയുന്ന പുരോഹിതന്റെ മകനായ യെഹെസ്കേൽ. ദൈവത്തിന്റെ ദൂതൻ ചെന്ന് യെഹെസ്കേലിന്റെ തോളിൽ തട്ടി, എഴുന്നേൽക്കുക, നദീതീരം വിടുക, താഴ്വരയിലേക്ക് വരിക. അങ്ങനെ ദൈവത്തിന്റെ പ്രവാചകനെ ദൈവദൂതൻ ഒരു താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. അവിടെ ഒരുപാട് അസ്ഥികൾ ചിതറിക്കിടക്കുകയാണ്. ഉടഞ്ഞ ശംഖു പോലെയും ഉരുച്ചു മുറിച്ച വാഴത്തട പോലെയും തിളങ്ങുന്ന അസ്ഥികണ്ഡങ്ങൾ എന്ന് കുമാരനാശാൻ വീണയിൽ കരുണയിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ അസ്ഥി കൂമ്പാരങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവദൂതൻ ചോദിക്കുകയാണ്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ ഈ അസ്ഥികൾ ജീവിക്കുമെന്നും പറയുന്നില്ല, ജീവിക്കയില്ല എന്നും പറയുന്നില്ല. പക്ഷേ പ്രവാചകന്റെ മറുപടി ശ്രദ്ധിച്ചാൽ അറിയാം, ജീവിക്ക ഇല്ല എന്നാണ് പ്രവാചകന്റെ മറുപടി. കാരണം രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, ഈ അസ്ഥികൾ നന്നേ ഉണങ്ങിയിരിക്കുന്നു. രണ്ട്, ഈ അസ്ഥികൾ ഏറിയും ഇരിക്കുന്നു. അസ്ഥികൾ അനവധിയാണ്. അതോടൊപ്പം തന്നെ അസ്ഥികൾ നല്ലവണ്ണം ഉണങ്ങിയും ഇരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത് അസ്ഥിപഞ്ചനമാകുമോ? ഇതിൽ മാംസം പൊതിയുമോ? ഇതിൽ നരമ്പ് വരുമോ? ഇതിൽ ജീവൻ വരുമോ? എനിക്ക് നിശ്ചയമില്ല. അതാണ് പ്രവാചകന്റെ മറുപടി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അത് വലിയൊരു സൈന്യമായി നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അസാധ്യതയുടെ നടുവിലെ സാധ്യതയാണ് നമുക്കവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും പുതിയ നിമിത്തം നമ്മൾ കാണുന്നു, ബെഥാന്യയിലേക്ക് നമ്മുടെ കർത്താവായ യേശു മിശിഹ കടന്നു ചെല്ലുകയാണ്. ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്നിട്ട് ആ കല്ലറയെ തുറക്കുവാൻ പറയുമ്പോൾ മാർത്ത കർത്താവിനോട് പറയുന്നു, കർത്താവെ, മരിച്ചിട്ട് 4 ദിവസമായി, ഇപ്പോൾ ദുർഗന്ധം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവളോട് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിൻ തമ്പുരാന്റെ സന്നിധിയിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് സാധിക്കും. അസാധ്യതയുടെ നടുവിൽ സാധ്യത ജനിപ്പിക്കുന്ന ദൈവം. ജീവിതത്തിൽ അസാധ്യതകളെ അവൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർത്തിട്ടുണ്ട്. അസാധ്യമെന്ന് ഞാൻ കരുതിയ നാളിൽ എന്റെ കർത്താവിനോട് പറഞ്ഞു, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടാണ് ദാവീദ് ഗോല്യാത്തിനെ വീഴ്ത്തുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായി, ഏലാ താഴ്വര തരുന്ന വേറൊരു സന്ദേശമുണ്ട്. അവിടെ അഹന്തയുടെ പതനമാണ് ഏലാ താഴ്വര തരുന്ന രണ്ടാമത്തെ സന്ദേശം. അഹന്തയുടെ പതനം, എന്നെ വീഴ്ത്തുവാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് നിന്ന ആ ഗോല്യാത്തിനെ ഈ കൊച്ചു ചെറുക്കൻ വീഴ്ത്തുകയാണ്. ജീവിതത്തിൽ ഞാനെല്ലാം നേടിയിട്ടുണ്ട്, ഇനിയും ആർക്കും എന്നോടൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല, തിന്നുവാനും കുടിക്കുവാനും ആനന്ദിക്കുവാനുമായിട്ടുള്ളതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് അഹങ്കരിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. മൽബറി ചെടിയുടെ ഇലകളിൽ കൂടുവെക്കുന്ന ഒരു പുഴുവുണ്ട്. ഈ മൽബറി ചെടിയുടെ ഇലയിൽ ഒരു കൂട് വെച്ച് അതുകൊണ്ട് പൊതിഞ്ഞ് അതൊരു കൊട്ടാരം തീർക്കും. അപ്പോൾ ആ കൊട്ടാരത്തിന്റെ അത് തീർത്ത കൊട്ടാരത്തിന്റെ അകത്തു നിന്ന് ആ പുഴുവിന്റെ ചിന്ത, അതിനെ ഇനി ആരും കാണുന്നില്ല, അത് സുരക്ഷിതമാണ് എന്നാണ്. അപ്പോഴാണ് തോട്ടക്കാരൻ അതിനെ ചൂടുവെള്ളത്തിലിട്ട് ഈ സിൽക്കിന്റെ നൂല് എടുക്കുന്നത്. ജീവിതത്തിൽ നമ്മുടേതായ ചില സൗധങ്ങളിൽ, നമ്മുടേതായ ചില കൊട്ടാരങ്ങളിൽ ഇനി ഒന്നും എനിക്ക് സംഭവിക്കില്ല, ഒരു ദുരന്തവും വരില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ദുരന്തങ്ങൾ കടന്നു വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നിന്നതല്ല ദൈവം നിർത്തിയതാണ്, നേടിയതല്ല, എല്ലാം ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിപ്പന്തക്കൊണ്ട് നമുക്ക് സാധിക്കണം. അല്പം ധനവും സുഖവും യശസ്സും അഭിജാത്യവും ഒക്കെ വരുമ്പോൾ ഇത്തിരി ഈഗോ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോകമേ യാത്ര എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ സിസ്റ്റർ മേരി ബെനിഞ്ഞ ഓർമ്മിപ്പിക്കുന്നത്, ഇഹത്തിലെ ധനം സുഖം യശസ്സും അഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ, അഹന്ത കൊണ്ടഴുക്കു പെട്ടിടാത്ത ഗാത്രം ഒന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. ഇഹത്തിലെ ധനം സുഖം യശസ് അഭിജാത്യം ഇതൊക്കെ വരുമ്പോൾ അല്പം ഈഗോ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോഴ് കർത്താവെ, അഹന്ത കൊണ്ട് അഴുക്കപ്പെട്ടിടാത്ത ഒരു ഹൃദയം തരണമേ, അഹന്ത കൊണ്ട് അഴുക്കപ്പെട്ടിടാത്ത ഒരു മനസ്സിനെ തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നെപ്പോളിയൻ ചക്രവർത്തി ലോകത്തിൽ ഒരുപാട് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവൻ, ഫ്രാൻസിന്റെ ചരിത്രത്തിൽ കിരീട കാരണത്തിൽ കത്തീഡ്രലിൽ വരുമ്പോൾ പോപ്പ് കിരീടം എടുത്തുകൊണ്ട് അൽത്താരയിൽ കൊണ്ടുപോയി ആശീർവദിച്ച് രാജാവിനെയും രാജ്ഞിയെയും അണിയിക്കുക എന്നൊരു പാരമ്പര്യമാണ് ഫ്രാൻസിനുള്ളത്. പക്ഷേ നെപ്പോളിയന്റെ കിരീടധാരണ സമയം പോപ്പിനെയും ക്ഷണിച്ചിരുന്നു. പോപ്പ് വന്നു, അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം നൽകി. പക്ഷെ കിരീടധാരണത്തിന്റെ സമയമായപ്പോൾ പോപ്പിനെ ഒന്ന് വണങ്ങുക പോലും ചെയ്യാതെ ആ കിരീടം അൽത്താരയുടെ മുമ്പിൽ വെച്ചൊന്ന് ആശീർവദിക്കാതെ ആ കിരീടം എടുത്ത് രാജാവ് തന്നെ തന്റെ തലയിൽ വെച്ചു. ഒരു കിരീടം എടുത്ത് തന്റെ ഭാര്യയായ ജോസഫൈന്റെ തലയിലും വെച്ചു. ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്നവർ മുഖത്ത് ആകപ്പാടെ വിരൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ എന്തോ ഒരു അവിവേകമാണ് കാണിക്കുന്നത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞുപോയി. കാരണം അയാളേക്കാൾ വലിയ ആളൊന്നുമല്ല പോപ്പ് എന്നൊരു ചിന്ത, അല്ലെ, ദൈവത്തെക്കാൾ അതീതനാണ് താനെന്ന ചിന്ത, അതാണ് അയാളെ അതിനുവേണ്ടി നയിച്ചത്. പക്ഷേ തൽക്കാലം അദ്ദേഹത്തിന് പരാജയങ്ങളൊന്നും സംഭവിച്ചില്ല, യുദ്ധങ്ങളിൽ വിജയിച്ച് വിജയിച്ചു പോയി. ഒടുവിൽ പക്ഷേ വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ പരാജിതനായി, സെന്റ് ഹെലേന എന്ന് പറയുന്ന ദ്വീപിൽ നാട് കടത്തപ്പെട്ടു. അവിടെ വെച്ച് അയാൾ മരിച്ചു. മരിച്ചിട്ട് അയാളെ ഒരു കല്ലറയിൽ വെച്ചിട്ട് കല്ലറയിൽ അയാളുടെ പേരെഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ സഖ്യകക്ഷികൾ അതിന് സമ്മതിച്ചില്ല. പേരൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ആ കല്ലറയിൽ പേര് പോലും എഴുതി വെച്ചില്ല. ഏതാനും വർഷങ്ങൾക്ക് ശേഷം സഖ്യകക്ഷികളിലെ ഒരു പട്ടാളക്കാരൻ അദ്ദേഹത്തിന്റെ കുസൃതി നിറഞ്ഞ ബുദ്ധി കൊണ്ട് ആ കല്ലറയിൽ ഇപ്രകാരം എഴുതി വെച്ചു: ഹിയർ ലൈസ് എ മേൻ ഹു ഹാസ് നോ നെയിം. ഇതാ, പേരില്ലാത്ത ഒരുത്തൻ കിടക്കുന്നു. പേരുണ്ടാക്കുവാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്, പക്ഷേ കർത്താവ് നൽകുന്ന പേര് മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദൈവം തരുന്ന കൃപയിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കണം. ബെൽസസറിന്റെ ഇസബേലിന്റെയും സംഭവങ്ങളൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന നാളുകൾ, അത് ഒരു പക്ഷേ ഏത് ദിവസമാണ് വീഴ്ച എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം തിരുനാമ മഹത്വത്തിനായി തമ്പുരാന്റെ ഹിതത്തിനനുസരിച്ച് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി എല്ലാ താഴ്വര തരുന്ന ഒരു സന്ദേശമുണ്ട്: വിജയത്തിന്മേൽ അസൂയ. എവിടെ വിജയമുണ്ടോ അവിടെ അസൂയക്കാർ തലപൊക്കും. വിജയശ്രീ ലാലിതനായി ശൗൽ രാജാവും അടങ്ങുകയാണ്. ഇസ്രയേൽ കന്യകമാർ താലപ്പൊലിയും എന്തിക്കൊണ്ട് ശൗൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ശൗൽ ആയിരങ്ങളെ കൊന്നു. രാജാവിന് വളരെ സന്തോഷമായി, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളാം, പാടിക്കോ. പക്ഷേ അടുത്ത ലൈൻ കേട്ടപ്പോൾ ശൗൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ്. കാരണം ദാവീദോ 10,000 കൊന്നു. ഇസ്രായേലിന്റെ രാജാവായ ആയിരങ്ങൾ, ഇസ്രായേലിന്റെ രാജാവായ തനിക്ക് ആയിരങ്ങളെ കിട്ടിയപ്പോൾ ഇടയ ചെറുക്കന് തനിക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ 10 കിട്ടി എന്നുള്ള ചിന്തയാണ് അവിടെ ശൗലിന്റെ കോപത്തിന് ഇടയായിത്തീർന്നത്. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയെന്നാണ് തിരുവചനം. ജീവിതത്തിൽ ചിലരുടെ ഉയർച്ച കണ്ട് ചിലർക്ക് കണ്ണുകടി ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരിക്കൽ ഒരു അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് ആരോടെങ്കിലും കണ്ണുകടി ഉണ്ടോ? അമ്മച്ചി പറഞ്ഞു, എന്താ കണ്ണുകടി എടുക്കാൻ അച്ഛാ, അവളും നന്നാവട്ടപ്പാ. മറുപടി കേൾക്കുമ്പോ അറിയാം അസൂയ ഉണ്ടോ എന്നുള്ളത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ വേറൊരാളുടെ ഉയർച്ചകൾക്കാൻ നമുക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മെ നടത്തുന്നുണ്ട്. ദൈവത്തിന്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടുക. ഇവിടെ തന്റെ ശത്രുവായ ശൗലിനെ തന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ദാവീദിന് അവനെ കൊല്ലാമായിരുന്നു, പക്ഷേ തന്റെ അഭിഷിക്തനെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ്. ശത്രുക്കൾ ഏറി വന്നപ്പോൾ ദാവീദ് ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, തമ്പുരാന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ, യഹോവയെ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, നീ പരിചയായി പലകയായി എന്റെ സഹായത്തിനായി വരണമേ. അതാണ് ദാവീദിന്റെ പ്രാർത്ഥന. ജീവിതത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ കാരണം കൂടാതെ നമ്മളെ പയക്കുന്നവരേറി വരുമ്പോൾ ചെന്നിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം, കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ. ജീവിതത്തിൽ ദൈവം നമ്മളോട് കൂടെ മതി. സൈന്യങ്ങൾ നമുക്ക് എതിരാവാം, പക്ഷേ സൈന്യങ്ങളുടെ യഹോവ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അത് മതി. നീയും ദൈവവും ഒരുപക്ഷമെങ്കിൽ അത് തന്നെ ഭൂരിപക്ഷം എന്ന് ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏലാ തഴവര തന്ന മൂന്ന് സന്ദേശങ്ങൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്ന്, അസാധ്യതയുടെ നടുവിലെ സാധ്യത. അസാധ്യതയുടെ നടുവിലെ സാധ്യതയാണ് ദൈവം. ഒന്നും അസാധ്യമല്ല. തമ്പുരാന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന പലതിനെയും ദൈവം സാധ്യമാക്കി കൊടുക്കും. അതാണ് ഏലാ തഴവര തരുന്ന ഒന്നാമത്തെ സന്ദേശം. രണ്ട്, അഹന്തയെ താഴെയിടുന്നതാണ് ഏലാ തഴവര. നിഗളിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് മുന്നേറുക. അഹന്ത കൊണ്ട് അഴുക്കപ്പെട്ടിടാത്ത ഒരു ഹൃദയവും അഹന്ത കൊണ്ട് അഴുക്കപ്പെട്ടിടാത്ത ഒരു മനസ്സും അത് നമുക്ക് ലഭിക്കട്ടെ. മൂന്നാമതായിട്ട്, അസൂയക്കാർ വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ വിജയം വരുമ്പോൾ അസൂയക്കാർ വന്നേക്കാം, പക്ഷേ പ്രതികാരത്തിൽ പോവണ്ട. യഹോവേ എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ, യഹോവേ എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണമേ, എന്റെ പരിചയായി പലകയായി നീ വരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പണം ചെയ്യാം. ആ തരത്തിൽ ഒരു ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കണം. എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസരം തന്ന അഭിനന്ദ തിരുമേനോടും വന്നി വൈദികരോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് രാജേഷത്തിനോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് വാക്കുകളിച്ചെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ശമൂവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം 17 അധ്യായത്തിന്റെ 2 വാക്യം, ഏലാ താഴ്വരയിൽ പാളയം ഇറങ്ങി ഫിലിസ്തീനോട് പടയ്ക്ക് അണിനിരത്തി എന്ന വാക്യത്തെ അധികരിച്ചുകൊണ്ട് ഏലാ താഴ്വരയുടെ ഏലാ താഴ്വര നമുക്ക് നൽകുന്ന ചില ചിന്തകൾ, പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമ്മുടെ ശ്രദ്ധയിൽ നമ്മുടെ ധ്യാനത്തിനായി കൊണ്ടുവന്ന അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദാവീദും ശൗലും ഗൊല്യത്തും 3 പേരാണ് ഇവിടുത്തെ പ്രധാന നായകന്മാർ, പ്രധാന കഥാപാത്രങ്ങൾ. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ബാക്കിയുള്ളവരെല്ലാം അടുത്ത് കൂടെ ചേർന്ന് ഉള്ളവരാണ്. പ്രധാന കഥാപാത്രങ്ങൾ 3 പേരാണ്, ശൗലും ദാവീദും ഗൊല്യത്തും. ഏലാ താഴ്വര െ പറ്റി അച്ഛൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ശക്തന്റെ പതനവും അശക്തന്റെ ശക്തിയുമാണ്. ശക്തന്റെ പതനവും അശക്തന്റെ ഉയർച്ചയും, സത്യത്തിൽ അതാണ് അവിടെ നടക്കുന്നത്. ഇതിൽ രണ്ട് ശക്തന്മാരാ അവിടെ പതനവാ. സത്യത്തിൽ ഒന്ന് ശൗലിന്റെയും അമ്മ ഗോല്യാത്തിന്റെയും, രണ്ട് ശക്തന്മാരുടെ പത്തന. ഏലാ താഴ്വര നൽകുന്ന പാഠം രണ്ട് ശക്തന്മാരുടെ. ഒന്ന് കരുത്തിന്റെ ശക്തി, കരുത്ത് എന്തുവാ നമ്മുടെ ഫിസിക്കൽ കരുത്തിന്റെ, മറ്റൊന്ന് അധികാരത്തിന്റെ ശക്തി. ഈ രണ്ട് ശക്തികളുടെയും പത്തനമാണ്, രണ്ട് ശക്തികളുടെയും പത്തനമാണ് ഏലാ താഴ്വര നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ഒന്ന് ബലം കരുത്ത് കൊണ്ട് എന്ത് നേടാം എന്നുള്ള ആ ശക്തിയും അധികാരത്തിന്റെ ശക്തിയുടെയും പത്തനമാണ്. ഈ ശൗൽ രാജാവിനെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യിച്ചത് യഹോവയുടെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഇസ്രായേലിന്റെ പഴയ നിയമ പണ്ഡിതന്മാര് പറയുന്ന ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവെന്ന് പറയുമ്പോ ശൗലിനെ അല്ല, വേദപുസ്തക പഴയ നിയമം പഠിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മളിപ്പം ശൗൽ രാജാവ് ഒന്നാമത്തെ രാജാവ് എന്ന് പറയും, സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യെങ്കിലും സത്യത്തിൽ ശൗലിന്റെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശൗലിനെ അല്ല കാണുന്നത്. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശൗൽ ആയിരുന്നെങ്കിൽ ശൗലിന്റെ സിംഹാസനത്തിലായിരുന്നു ക്രിസ്തു വരേണ്ടത്. അല്ലേ, ക്രിസ്തു വരേണ്ട ശൗലിന് ഒന്നാമത്തെ രാജാവായ ശൗലിനാണല്ലോ, ശൗലിലാണല്ലോ സിംഹാസനം സ്ഥാപിച്ചത്. ആ ശൗലിനല്ലേ വരേണ്ടത്? ശൗലിൽ സിംഹാസനം സ്ഥാപിച്ചിട്ടുള്ള ശൗലിൽ സിംഹാസനം സ്ഥാപിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് പുതിയ നിയമത്തിൽ ക്രിസ്തു ജനിക്കുന്നത് താൻ സിംഹാസനം സ്ഥാപിച്ച ദാവീദിന്റെ സിംഹാസനത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോ ഒരു സിംഹാസനം സ്ഥാപിച്ചത് ദാവീദിലാണ് സിംഹാസനം സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് അതും കഴിഞ്ഞ് ശലോമോനാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവ് എന്ന് പറയുന്ന പഴയ നിയമ പണ്ഡിതന്മാരും ഉണ്ട്. അത് നമ്മൾ വിട്ടേറെ, അത് അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. എന്നാൽ ദാവീദിൽ ഒരു സിംഹാസനം സ്ഥാപിച്ച് ആ ദാവീദിന്റെ സിംഹാസനത്തിൽ മശിയാ വരുന്ന ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരുന്ന അല്ലെ, ഇസ്രായേലിന്റെ ദാവീദിന്റെ ദാവീദിലൂടെയാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നതെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായി ദാവീദിനെ ശൗലിനെ ആദ്യം യഹോവ നൽകിയത്? ദാവീദിനെ അങ്ങുടുത്തപ്പെടുന്നു ആദ്യം ഇസ്രായേലിന്റെ രാജ്യമായിട്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൻ ചെറുപ്പമായതുകൊണ്ടെന്നല്ല, എന്നാ പിന്നെ കുറെ നാളുകൂടെ കഴിഞ്ഞ് രാജ്യത്ത് തുടങ്ങിയാൽ മതിയായിരുന്നു. ചെറുപ്പമായിരുന്നു, ഇവന് വളർന്നു വന്നു കഴിഞ്ഞിട്ട് മതിയായിരുന്നു. ഇവൻ വളർന്നു വന്ന് കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ രാജ്യത്തും. കുറച്ച് നാളോട് ഇത്രയോ നാൾ വെയിറ്റ് ചെയ്തല്ലോ, ഇനി കുറച്ച് നാളോട് കഴിഞ്ഞ് ചെറുക്കൻ വളർന്നു മതിയെന്ന് നോക്കണമായിരുന്നു. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് ശൗലിൽ രാജ്യത്വം തുടങ്ങി, എന്നാൽ ദാവീദിൽ രാജ്യത്വം എസ്റ്റാബ്ലിഷ് ചെയ്തു. ശൗലിൽ രാജ്യത്വം തുടങ്ങി, എന്നാൽ ദാവീദിൽ രാജ്യത്വം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റി അത് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, അധികാര സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യന് ചിലതൊക്കെ പാടില്ല എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ആ പാടില്ലാത്തവനെ ആദ്യം കാണിച്ചു കൊടുത്തു. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവനിൽ നിന്ന് യഹോവയുടെ ആത്മാവിനെ എടുത്തു കളഞ്ഞു. ഇങ്ങനെയുള്ള മനുഷ്യരെ എനിക്ക് ഇഷ്ടമല്ല, അധികാര സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഇങ്ങനെയുള്ള മനുഷ്യരെ ഇഷ്ടം കൊള്ളത്തില്ല. അതാണ് മനുഷ്യരെ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, മനുഷ്യരാരെങ്കിലുമൊക്കെ നാല് വാക്ക് പറയുന്നു കഴിയുമ്പോൾ അതനുസരിച്ച് മാനസിക ചാഞ്ചല്യം ഉണ്ടാകുന്ന ചാപല്യം. അങ്ങനെയുള്ളവൻ അധികാര സ്ഥാനത്തേക്ക് പാടില്ല, അത് മനസ്സിലാക്കി കൊടുക്കുക. ദാവീദിന്റെ ശൗലിന്റെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളിത് പഴയ നിയമം ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം, മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അറിയാവുന്ന ഒന്ന്. ശൗൽ യഹോവയ്ക്ക് ബലിയർപ്പിക്കാനായിട്ട് ക്രമീകരിച്ചു. ദാവീദ് വന്നു, ശമൂവേൽ പ്രവാചകന് വേണ്ടി വന്നു. ശമൂവേൽ പ്രവാചകന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ശൗൽ തയ്യാറായില്ല. ശൗൽ നെപ്പോളിയന്റെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അത് തന്നെ കാര്യം. നെപ്പോളിയന്റെ കാര്യം പറഞ്ഞല്ലോ, ശമൂവേൽ പ്രവാചകൻ ഞാൻ അധികാരത്തിൽ ഇരിക്കുന്ന ആളല്ലേ, രാജാവിനേക്കാൾ വലിയവനാണോ ഒരു പ്രവാചകൻ? പ്രവാചകൻ എന്ന് പറയുന്നത് രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ ചെലവിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അവന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള ഒരാളെ എനിക്ക് ആവശ്യമില്ല, പാടില്ല. അധികാര സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ പ്രതിപുരുഷനായി ഈ ഭൂമിയിൽ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള പാടില്ലാത്ത സംഗതികൾ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഒരു യഹോവയുടെ പ്രതിപുരുഷനായി ഭൂമിയിൽ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, സത്യത്തിൽ ഇന്നും അങ്ങനെയൊക്കെ
ഉണ്ടാവുന്നുണ്ട്.
ഇങ്ങനെ ഇന്നും ഈ കാലഘട്ടത്തിലും എന്തുകൊണ്ട് അതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ശൗലിന്റെ പ്രതിപുരുഷന്മാരായി ഇന്ന് ലോകത്ത് ചിലതൊക്കെ ജനിക്കുന്നുണ്ട്. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരുടെ ആത്മാവിലുള്ളവരാണെന്നുള്ളത്, ആത്മാവിലുള്ളവരാണ്. ശൗലിനെ വേദപുസ്തക ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കേണ്ട യാതൊരു ആവശ്യവും അതിന്റെ ഇത് വെച്ച് നോക്കുമ്പോ ഉണ്ടായില്ല. അതിന്റെ ഏക ദൗത്യം അതാ. എന്തുകൊണ്ട് ശൗലിനെ ഇസ്രായേലിന്റെ രാജാവാക്കി? ഇസ്രായേലിന്റെ രാജ്യത്വം ശൗലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. ഇസ്രായേലിന്റെ രാജ്യത്വം ശൗലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ, അവന്റെ സിംഹാസനമാണ് സ്ഥാപിച്ചിരുന്നതെങ്കിൽ, ക്രിസ്തു വരേണ്ടത് ശൗലിന്റെ സിംഹാസനത്തിൽ, ഒന്നാമത്തെ സിംഹാസനത്തിലേ വരണ്ടേ? ഇടയ്ക്ക് വെച്ചാണോ വരുന്നത്? ഒന്നാമത്തെ ഇസ്രായേൽ രാജ്യത്വം സ്ഥാപിച്ച സിംഹാസനത്തിൽ തന്നെ വരണ്ടേ? ഇസ്രായേലിൽ ശൗലിൽ ഒരു സിംഹാസനം സ്ഥാപിച്ചില്ല, അല്ലെങ്കിൽ ശൗലിൽ രാജ്യത്വം സ്ഥാപിച്ചില്ല. ശൗലിൽ രാജ്യത്വം സ്ഥാപിക്കാതെ ദാവീദിൽ വന്നു. ദാവീദിനെ പറ്റി ഇനി നിങ്ങൾ എടുത്തു നോക്കണം. ഞാൻ ശൗലിന്റെ കാര്യം പറഞ്ഞ എടുത്ത് ശൗലിന്റെ ബലഹീനത ഉണ്ടല്ലോ, ദാവീദിന് ഈ ബലഹീനതകളില്ല. ഇനി ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും മാനുഷിക ബലഹീനതകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ മോമെന്റിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ, തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് കറക്റ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിരുന്നു. തെറ്റ് തെറ്റാണെന്ന് മാനുഷികമായ ബലഹീനതയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് തിരുത്താൻ പബ്ലിക്കായിട്ടാ കുമ്പസാര ജസ്റ്റ് പറയല്ല, പബ്ലിക്കായിട്ടാ സമൂഹത്തോട് മുഴുവനായിട്ടാ പറയുന്നത് തന്റെ തെറ്റിനെ പറ്റി. രഹസ്യ കുമ്പസാരൻ മാത്രമല്ല, സമൂഹത്തോട് മുഴുവനായിട്ടാ അവൻ തന്റെ തെറ്റിനെ പറ്റി പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, പശ്ചാത്തപിച്ച് മോചനം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങനെ ഒരു രഹസ്യാത്മകതയില്ലാത്ത, അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഏലാ താഴ്വര നൽകുന്ന പാഠം എന്തോ, ശക്തന്റെ പതനവും അശക്തന്റെ ശക്തിയും. തീർച്ചയാണ് ഏലാ താഴ്വര നൽകുന്ന പാഠം. ഏലാ താഴ്വര പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ഏലാ താഴ്വരയിൽ ഈ ഈ ഗൊല്യാത്തിനെ ചാവീത് കൊന്ന സ്ഥലം ഞാൻ പോയി ഒരു ദിവസം അവിടെ ഒരു ഒരു പാർക്ക് പോലെ കിടക്കുക, അവിടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അത് അത് അതാണ് ഏലാ താഴ്വര നമുക്ക് നൽകുന്ന പാഠം. ശക്തന്റെ പതനവും അശക്തന്റെ ശക്തിയും ബലവും. ആ അച്ഛൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു ചിന്തയാണ്. ഇസ്രായേലിന്റെ രാജ്യത്വത്തിലേക്ക് ദാവീദിനെ കൊണ്ടുവരികയും ദൈവത്തിന്റെ ആത്മാവ് ഷൗലിനെ പറ്റി പറയുന്നത്, ഇസ്രായേൽ രാജാവായിട്ട് ആദ്യം വായിക്കുമ്പോൾ അവനെ പറ്റി പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വാസ് റാസ്ഡ് ഇൻ ഹിം എന്ന് പറയുന്നത്, റാസ്ഡ് ഇൻ ഹിം അങ്ങനെ വേദവസ്തു എഴുതിയിരിക്കുന്നു. അത്രയും ആത്മാവുടെ സ്പിരിറ്റോടുകൂടി ഊക്കോടെ അവനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ചു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചെങ്കിലും ആ ദൈവാത്മാവിൽ നിന്ന് വേർപെട്ട് അവൻ അവന്റെ ആത്മാവിൽ അവൻ ജീവിച്ച് ഒരിക്കലും പാടില്ലാത്ത യഹോവയുടെ പ്രതിപുരുഷന് ഭൂമിയിൽ പാടില്ലാത്ത രീതിയിൽ അവൻ ജീവിച്ചപ്പോ അവനെ അതിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ളവൻ ഭൂമിയിൽ യഹോവയുടെ പ്രതിപുരുഷനായിട്ട് പാടില്ല എന്ന് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ശൗൽ എന്ന വ്യക്തിയെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിട്ട് യഹോവയ്ക്ക് ദാവീദിനെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു, ദാവീദിനെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു, ദാവീദിൽ രാജ്യത്വം തുടങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ ഈ ദാവീദിലാണ് രാജ്യത്വം തുടങ്ങിയിരിക്കുന്നത്, ദാവീദിലാണ്, ശൗലിനെ രാജാവായിട്ട് ഉണ്ടെന്നില്ല. വേദപുസ്തക ചരിത്രത്തിൽ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ആദ്യത്തെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശൗലിനെ അഭിഷേകം ചെയ്തതുകൊണ്ട് പിന്നെ ഇതൊന്നും പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്നും പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശൗല് രാജാവെന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ശൗലിനെ കാണുന്നില്ല, ദാവീദിനെയാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് കാണുന്നത്. അപ്പൊ അത് അത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം അറിയിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
പമ്പാക്ക നമസ്കാരത്തിൽ സുവിശേഷ ഗീതങ്ങളുടെ 234 പേജിൽ പ്രസ്താവേ അറിയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ 3 സ്ഥാനത്ത്, ആ പേജിന് 3 സ്ഥാനം.
കോപമടുക്കാതെ വൈരമടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നിർമ്മലമാം ചിത്തവനിക്കെ കീടണമേ കർത്താവേ. മലിനതയിൽ നിന്നും ഒഴിയുന്നതുമീ ലോകത്തിൽ ിംബങ്ങളെ വെടിയുന്നതുമാർമ്മീതം നൽകണമേ. കാമവികാര അശുദ്ധതയും സുഖഭോഗഭൂമി വകയൊന്നും നിരൂപിക്കാതെ ഇരിക്കുന്ന നിർമ്മലഹിത്തം നൽകണമേ. അതിപാക്ഷണവും നഗരിയഴോ സദനമെന്നിവയും നിലുമേ. പ്രിയമില്ലാതെ ഇരിക്കുന്ന നിർമ്മലചിത്തം നൽകണമേ. കർത്താവേ വ്യാഗ്രഹവും മതിയില്ലായ്മയും നൽകുന്ന അക്രമമൊക്കെ വെറുക്കുന്ന
നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ. ഉന്നത ഭാവം തന്നെത്താനെ നടിക്കാത്ത നിഗമളമശേഷ മകറ്റും നിർമ്മല ചിത്തം നൽകണമേ.
പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പിന്നെ രൂപൻ മാത്യു, അനു, തോമസ് ഫിലിപ്പ്, ഡാനി, തങ്കം അസ്കറിയ, ലാലി മാത്യു, ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ്. സ്നേഹ സർജറി കഴിഞ്ഞിരിക്കുന്നു. അച്ഛമ്മ വർഗീസ് ഓർഡയില് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. കുഞ്ഞമ്മ ഇന്ത്യയിലാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതുപോലെ ഒരു അന്നമ്മ രാജി ശരിയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഇത്രയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വാളയ്ക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ പ്രഭാസമേത് വീണ്ടും ഞങ്ങൾ ശിരസ്നാനം സമർപ്പിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മനസ്സുകളും ആത്മാവും ഒരുമിച്ച് അങ്ങയുടെ തൃപ്പാസങ്കി അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ അവിടുന്ന് ശ്രദ്ധിക്കുകയും ഞങ്ങളെ അവിടുന്ന് മാനിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങളോട് കാരണ തോന്നും തക്ക നന്മയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിലും അവിടുത്തെ മനസ്സലിവും ആർദ്രതയും എപ്പോഴും ഞങ്ങളെ പിന്തുടരുകയും കരുതുകയും ചെയ്യുന്ന ആഴമായ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ആ ആഴമായ സ്നേഹം ജീവിതാവസാനം വരെ പിന്തുടരുവാൻ തക്കവണ്ണം തമ്പുരാനെ അങ്ങനെയുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള ബന്ധത്തിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്നും ദുർവിചാര വികാരങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചൊരുക്കുന്ന കുടുക്കുകളിൽ അകപ്പെട്ടു പോകാതെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മാർഗങ്ങൾ കൂടി നടപ്പാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അവിടുന്ന് വസിക്കണമേ, ഭവനങ്ങൾ അവിടുന്ന് പാർക്കണമേ. സ്വർഗീയ മൈമാവസ്ഥയെ മാറ്റി നിർത്തി നസ്രയത്തിലെ എളിയ ഭവനത്തിൽ അവതരിച്ച് അന്ധകാരമായിരുന്ന പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ചതുപോലെ അന്ധകാരമായിരിക്കുന്ന കാർമായകാവൃതമായിരിക്കുന്ന ഞങ്ങൾ ഹൃദയങ്ങളെ അവിടുന്ന് ചൈതന്യവും സൂര്യകിരണവും ഉള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് പ്രതീക്ഷ അറ്റുപോയി ഇരുട്ടിൽ കൂടി നടക്കുന്നവർക്ക് പ്രതീക്ഷയാകുന്ന പ്രഭയാകുന്ന വെളിച്ചം അവർക്ക് നൽകി ധൈര്യപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികളെ ഓർത്ത് പ്രാർത്ഥിച്ചു. തമ്പുരാനെ ഞങ്ങൾ അവയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളവരെ സ്നേഹിക്കുന്നതിനേക്കാളപ്പുറം അവിടുന്ന് ഇവരെയൊക്കെയും സ്നേഹിക്കുകയും അങ്ങയുടെ സ്നേഹത്തിൽ അവരെ നടത്തുകയും ചെയ്യുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. എപ്പോഴും ആ ദൈവിക സ്നേഹത്തിന്റെ പരലാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ഉപ്പാന്തക്കവണ സഹായിക്കണമേ. രോഗത്തിന്റെയും രോഗം മൂലം ഉളവാക്കുന്ന ഭയത്തിന്റെയും ഒക്കെ മധ്യത്തിൽ നിന്നും ഹൃദയം തുറന്ന് അങ്ങയെ വിളിക്കുമ്പോൾ സ്വർഗത്തിൽ കേട്ട് ഉത്തരമറളി അവരെ ബലപ്പെടുത്ത് ശക്തീകരിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് അരളി ചെയ്ത ഉറപ്പുള്ള സ്വരം കേട്ട് ധൈര്യത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടെ നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവർ വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ അഗാധ കരുത്തത്തിൽ വീണു പോകാതെ അവിടുത്തെ കരം നീട്ടി അവരെയൊക്കെ സംരക്ഷിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുമ്പാ സമർപ്പിക്കുന്നു. തമ്പുരാൻ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ സ്നേഹത്തിന്റെ തണലിൽ നടത്തുകയും ചെയ്യണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടുന്ന് വഴിതെളിയിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ തമ്പുരാനെ അങ്ങയുടെ ശ്രദ്ധ നിന്റെ കുഞ്ഞുങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കാൻ പ്രയാസമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയും അങ്ങയുടെ സന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ അവരുടെ എല്ലാ ദുർഘടമായ പ്രയാസങ്ങളെയൊക്കെയും ഈസിയായിട്ട് മുന്നോട്ട് പോകാൻ തക്കണം അവരെ ശക്തീകരിക്കണമേ. എല്ലാ യുവാക്കന്മാരെ യുവതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഴുതിൽ തെറ്റായ പാതയിൽ കൂടി യാത്ര ചെയ്യുന്ന മക്കളുടെ തെറ്റായ പാതകളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരുകളെ കാണുകയും അവരെയൊക്കെ തമ്പുരാനെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യണമേ. ദൈവം തന്നിരിക്കുന്ന ശരീരവും ആയുസുമൊക്കെയും ദൈവിക മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ള ബോധ്യത്തോടുകൂടി ആ നിശ്ചയദാർഢ്യത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം നീ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർക്കുന്നു. തമ്പുരാനെ ചെറിയ കാരണങ്ങളാൽ ആഴമായ സ്നേഹബന്ധമൊക്കെയും വിച്ഛേദിച്ചുകൊണ്ട് പരസ്പരം അകന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെയൊക്കെ അവൻ തിരുത്തുകയും ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ യോജിക്കരുത്, വിയോജിപ്പിക്കരുത് എന്ന് അവിടുന്ന് കൽപ്പിച്ച ആ ഒരു വാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിലും ആഴമായ ബന്ധത്തിലും ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയൊക്കെ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. ഇവിടെയും നാട്ടിലുമായിട്ട് കഴിയുന്ന മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ശാരീരിക ക്ഷീണം മൂലം പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തനിയായിട്ട് താമസിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. അവിടുന്ന് കൂട്ടും ബലവുമായിരുന്ന വഴിപാട് തെളിയിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് അനേകം നാളുകൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷത്തോടെ തന്നെ സ്തുതിക്കത്തക്കവണ്ണം നല്ല തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല ഉപജീവനത്തിന് വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. തുടർന്ന് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെയും അടുത്ത് അവിടുന്ന് കരുതി നയിക്കണമേ. സഭയെ നയിക്കുന്ന ബാബാ തിരുമേനിയെയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേക ഈ ഭദ്രാസനത്തെയും ഭദ്രാസനം നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെട്ട് ശക്തീകരിക്കണമേ. ഓരോ കാര്യങ്ങളിൽ കാലെടുത്ത് വെക്കുമ്പോഴും അങ്ങയിലേക്ക് ദൃഷ്ടി നയനങ്ങളെ പതിച്ച് ഉത്തരം ലഭിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഉള്ള കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. പോകുന്ന എല്ലാ വഴികളിലും മോശ യാത്ര ചെയ്ത പോലെ നടക്കുവാനും വിജയം കൈവരിക്കാനും ഒക്കെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴി തെളിയിക്കണമേ. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ തീവ്രവാദം മൂലം ഭീതിയിൽ കൂടി കടന്നു പോകുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുരന്തം വിതയ്ക്കുന്ന എല്ലാവരെയും അവിടുന്ന് മാറ്റി ദൈവികമായ അധികാരത്തിലും കൃപയിലും ഈ പ്രപഞ്ചത്തെ നയിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കണമേ. പ്രകൃതി ദുരന്തം മൂലം കഷ്ടപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അവിടുന്ന് ബലപ്പെടുത്തി എല്ലാം ക്രമീകൃതമാക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെയൊക്കെ ഓർക്കുന്നു. തമ്പുരാനെ തിരുമുമ്പ ഞങ്ങൾ അർപ്പിക്കുന്ന നോമ്പും നമസ്കാരമൊക്കെ അവിടുന്ന് സ്വീകരിക്കണമേ. ഓരോ നോമ്പും ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഒക്കെ പ്രഭയിൽ ദൈവിക കിരണങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. വിശുദ്ധിയുള്ള ഹൃദയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ കൂട്ടായ്മ അവിടുന്ന് കൂടുതലായി വാഴ്ത്തനമേ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തണമേ. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ എന്തെങ്കിലും പിഴവുകളോ തെറ്റുകളോ ഉണ്ട് ശുദ്ധീകരിച്ച് ഞങ്ങളെ വന്മയാക്കണമേ. അവിടുത്തെ തിരുജനനത്തെ വീണ്ടും എതിരേൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ ഹൃദയങ്ങളെ ഒരുക്കി ശുദ്ധീകരിക്കണമേ. അതിൽ കൂടി പുതിയ വർഷ സംവത്സരത്തിലേക്കുള്ള ഒരു കാൽവെപ്പിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കത്തക്കവണം ഞങ്ങളെയൊക്കെ ഒരുക്കണമേ. അത് ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാളെ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദ. ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി ധന്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന തിരുമേൽ നന്ദി വീണ്ടും അറിയിക്കുന്നു. ധന്യമാർന്ന ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി തീർത്ത എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന, എന്റെ പ്രിയ സുഹൃത്ത് മുൻവികാരിയുമായിരിക്കുന്ന പ്രിയപ്പെട്ട കളിയേറ്റച്ചനോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയൊക്കെ അറിയിക്കുന്നു. വീണ്ടും സാന്നിധ്യം ഉണ്ടാകണമെന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധകരായ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിലോ വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച രാജൻ, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത മനോജ്, അവരെയൊക്കെ വീട്ടിൽ ദൈവസ്ഥയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ദൈവം ഞാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ഓക്കെ, താങ്ക് യു.